Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. വാർത്തകളും ത്രികാല പ്രാർത്ഥനാ പരിപാടിയുടെ സംഗ്രഹവും കേൾക്കാം ഇന്നത്തെ മലയാള പ്രക്ഷേപണത്തിൽ. വാർത്തകൾ.
പരിശുദ്ധ സിംഹാസനത്തിന്റെ ഭാവി നയതന്ത്രജ്ഞരുടെ ദൌത്യത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ സന്ദേശം നൽകി. പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര സേവനത്തിൽ പ്രവേശിക്കുന്നവരോട് രൂപതയിൽ 12 മാസത്തെ പ്രേഷിത പരിജ്ഞാനം ആവശ്യപ്പെട്ടുകൊണ്ട് പോന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റ് മോൺസിഞ്ഞർ ജോസഫ് മറീനയ്ക്കാണ് പാപ്പ കത്തയച്ചത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരായ അനുൻഷ്യോമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള വിദ്യാലയത്തിൽ ഒരു പ്രാദേശിക സഭയിൽ പ്രേഷിത ദൌത്യത്തിൽ അനുഭവം സ്വന്തമാക്കേണ്ടതിന്റെ ആവശ്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. വത്തിക്കാന്റെ നയതന്ത്ര സേവനത്തിനായി തയ്യാറെടുക്കുന്ന പുരോഹിതന്മാർ രൂപീകരണത്തിന്റെ ഒരു വർഷം ഒരു രൂപതയിൽ പ്രേഷിത പ്രവർത്തനങ്ങൾക്കായി നീക്കിവയ്ക്കണമെന്ന ആഗ്രഹമാണ് പാപ്പ കത്തിലൂടെ പ്രകടിപ്പിച്ചത്. പുരോഹിത ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ യുവാക്കളിലും പ്രേഷിത അനുഭവം ഉപകാരപ്പെടുമെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് സൂചിപ്പിച്ച പാപ്പ ഭാവിയിൽ പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ പ്രതിനിധികളായി സഹകരിക്കാനും പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര പ്രതിനിധികളുമായി രാഷ്ട്രങ്ങളോടും പ്രത്യേക സഭകളോടും സഹകരിക്കാൻ വിളിക്കപ്പെടുമ്പോഴും പ്രേഷിത അനുഭവം ഉപകാരപ്പെടുമെന്ന് പ്രത്യാശിക്കുന്നതായി പാപ്പ വ്യക്തമാക്കി. ആഫ്രിക്കയിൽ അനുരഞ്ജനത്തിനായുള്ള ദാഹവും ലാറ്റിൻ അമേരിക്കയിൽ പോഷണത്തിന്റെയും ആഭ്യന്തരപരമായ വിശപ്പും വടക്കേ അമേരിക്കയിൽ ഒഴിവാക്കലിൽ നിന്ന് നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതും എന്നാൽ അനന്യതയുടെ വേരുകൾ വീണ്ടും കണ്ടെത്താനുള്ള ഉദ്ദേശ്യങ്ങളും ഏഷ്യയിലും ഓഷ്യാനിയയിലും പൂർവിക സംസ്കാരങ്ങളുടെ വിശാലതയോടെ പ്രവാസികളിലും സംവാദങ്ങളിലും പൊളിപ്പിക്കാനുള്ള കഴിവിന്റെ വെല്ലുവിളിയുമുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യൂറോപ്പ് ഉണരണമെന്ന് പാപ്പ തന്റെ കത്തിലൂടെ ആഹ്വാനം ചെയ്തു. സഭയ്ക്കും ലോകത്തിനുമായി വർദ്ധിച്ചുവരുന്ന ഈ വെല്ലുവിളികളെ ക്രിയാത്മകമായി നേരിടാൻ പരിശുദ്ധ സിംഹാസനത്തിന്റെ ഭാവി നയതന്ത്ര സേവനത്തിനായി തയ്യാറെടുക്കുന്നവർ ദൃഢമായ പൌരോഹിത്യ അജപാലന രൂപീകരണത്തിന് പുറമേ അക്കാദമി വാഗ്ദാനം ചെയ്യുന്ന നിർദ്ദിഷ്ടവും സ്വന്തം രൂപതയ്ക്ക് പുറത്തുള്ള ഒരു വ്യക്തിഗത ദൌത്യ അനുഭവവും മിഷണറി സഭകളുമായും അവരുടെ സമൂഹങ്ങളുമായുള്ള യാത്രയും അവരുടെ ദൈനംദിന സുവിശേഷ പ്രവർത്തനത്തിലുള്ള പങ്കുപറ്റലും ആവശ്യമാണെന്നും പാപ്പ കത്തിൽ സൂചിപ്പിച്ചു. നമുക്ക് നമ്മെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ട്വിറ്റർ സന്ദേശം. നമുക്ക് മാത്രം നമ്മെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. നമ്മുടെ സ്വയം പര്യാപ്തതയെ അനാവരണം ചെയ്യുകയും നമ്മുടെ അടച്ചുപൂട്ടലുകളെ മറികടക്കുകയും നമ്മുടെ ഉള്ളിലേക്ക് മടങ്ങി ചെറുതായിരിക്കുകയും ലളിതമായും ഉത്സാഹത്തോടെ ആയിരിക്കുകയും ദൈവത്തോടും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ തീക്ഷ്ണതയോടെ ആയിരിക്കേണ്ടതായ ആവശ്യമുണ്ടെന്ന് ഫെബ്രുവരി 17 ഫ്രാൻസിസ് പാപ്പ ട്വിറ്റർ സന്ദേശത്തിൽ സൂചിപ്പിച്ചു. ഫെബ്രുവരി 16 ഞായറാഴ്ച സുവിശേഷത്തെ ആസ്പദമാക്കി നൽകിയ ട്വിറ്റർ സന്ദേശത്തിൽ ബാഹ്യമായ നിയമ അനുഷ്ഠാനത്തിൽ നിന്നും ഗണ്യമായ അനുഷ്ഠാനത്തിലേക്ക് സഞ്ചരിക്കാൻ യേശു നമ്മെ ഉത്തേജിപ്പിക്കുന്നുവെന്നും നിയമത്തെ നാം ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നത്, ഹൃദയത്തിൽ നിന്നാണ് നന്മയും തിന്മയും വരുന്നതെന്നും സൂചിപ്പിച്ചു. കുട്ടികൾ പ്രത്യാശിയാണ് എന്ന പേരിൽ കുട്ടികൾക്കായി ഫ്രാൻസിസ് പാപ്പായുടെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാഠങ്ങളുള്ള ഈ ബംബീനി സോനോസ് പെരാൻസ, അതായത് കുട്ടികൾ പ്രത്യാശിയാണ് എന്ന നാമത്തിൽ കൊച്ചുകുട്ടികൾക്കായുള്ള ഒരു പുസ്തകം കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗിൽ അവതരിപ്പിച്ചു. മറ്റുള്ളവരുമായുള്ള പങ്കുവയ്ക്കൽ, സ്വീകാര്യത, സ്നേഹം എന്നീ സദ്ഗുണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹ്രസ്വവും ലളിതവുമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്കായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേരാണ് കുട്ടികൾ പ്രത്യാശിയാണ് എന്നത്. ലാ ചിവിൽത്ത കത്തോലിക്കാം എന്ന ഇറ്റാലിയൻ മാസികയുടെ ഡയറക്ടർ ഫാദർ അന്റോണിയോസ് പദാറു SJ ആണ് ഈ പാഠങ്ങൾ തിരഞ്ഞെടുത്തത്. 2016 ഇംഗ്ലീഷിൽ കുട്ടികൾക്കായി പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പയുടെ പുസ്തകമായ പ്രിയ പോപ്പ് ഫ്രാൻസിസ് എന്ന പുസ്തകം ചിത്രീകരിച്ച ഷെറി ബോയ്ദാണ് കുട്ടികൾ പ്രത്യാശിയാണ് എന്ന പുസ്തകവും ചിത്രീകരിച്ചത്. വത്തിക്കാനിലെ ബംബീനോ ജെസു എന്ന കുട്ടികൾക്കായുള്ള ആശുപത്രിയിൽ അതിന്റെ ഡയറക്ടർ മരിയല്ല ഹാനോക്കിന്റെയും ജനതകൾക്കായുള്ള സുവിശേഷവൽക്കരണത്തിനായുള്ള തിരുസംഘത്തിന്റെ പുതിയ മേധാവി കർദിനാൾ ലൂയിസ് ടാഗ്ലിന്റെയും സാന്നിധ്യത്തിലാണ് പ്രകാശനം ചെയ്തത്. പുസ്തകത്തിലൂടെ മാർപ്പാപ്പ കുട്ടികളോട് നേരിട്ട് സംസാരിക്കുന്നുവെന്നും ഉദാര മനസ്കരായിരിക്കാനും കരയാതിരിക്കാനും ഭയപ്പെടാതിരിക്കാനും ജീവിതത്തിൽ നന്മ ചെയ്യാനും മാത്രമല്ല പുഞ്ചിരിക്കാനും സന്തോഷത്തിനായി നൃത്തം ചെയ്യാനും അവരെ ക്ഷണിക്കുന്ന ലളിതമായ വാക്കുകൾ പുസ്തകത്തിലുണ്ടെന്നും കർദിനാൾ ടാഗിൾ വെളിപ്പെടുത്തി. അമേരിക്കയിലെ സഭാസമ്മേളനത്തിന്റെ കേന്ദ്രബിന്ദുവായി ഫൊറൈദ അമസോണിയ. ഫെബ്രുവരി 17 മുതൽ 20 ഫ്ലോറിഡയിലെ ടാമ്പയിൽ അമേരിക്കൻ സഭയിലെ മെത്രാൻമാരുടെ യോഗം സമ്മേളിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഫെബ്രുവരി 12 പ്രസിദ്ധീകരിച്ച പ്രിയ ആമസോൺ എന്ന അപ്പോസ്തലിക പ്രബോധനം കേന്ദ്രബിന്ദുവാകുന്നത്. അമേരിക്കയിലെ സഭയുടെ പ്രതിനിധികൾ തമ്മിലുള്ള ആശയവിനിമയവും സാഹോദര്യ സംഭാഷണവും ശക്തിപ്പെടുവാനും എപ്പിസ്കോപ്പൽ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പൊതു താൽപര്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രതിഫലനങ്ങൾ കൈമാറ്റം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ നടക്കുക. 2019 ഒക്ടോബറിൽ വത്തിക്കാനിൽ നടന്ന ആമസോണിനായുള്ള പ്രത്യേക സിനഡിനെക്കുറിച്ച് പ്രിയ ആമസോൺ എന്ന തലക്കെട്ടിൽ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലിക പ്രബോധനം കേന്ദ്ര ബിന്ദുവായിരിക്കുമെന്നും സുവിശേഷവൽക്കരണത്തിന്റെ പ്രമേയം എങ്ങനെയാണ് നിയമത്തിനുള്ളിൽ വ്യക്തമാകുന്നത് എന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വെളിപ്പെടുത്തി.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഇനി മാർപാപ്പ ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയ്ക്ക് മുൻപ് നൽകിയ സന്ദേശം കേൾക്കാം. വസന്തകാല പ്രതീതിയുളവായ ഈ ഞായറാഴ്ച പതിവ് പോലെ മധ്യാഹ്നത്തിൽ ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ നയിച്ച ത്രികാല പ്രാർത്ഥനയിൽ വിവിധ രാജ്യക്കാരായ നിരവധി വിശ്വാസികൾ പങ്കുകൊണ്ടു. പ്രാദേശിക സമയം 12 മണിക്ക്, ഇന്ത്യയിലെ സമയം വൈകുന്നേരം 4:30 പാപ്പ ത്രികാല പ്രാർത്ഥന നയിക്കുന്നതിന് പേപ്പൽ അരമനയിലെ പതിവ് ജാലകത്തിങ്കൽ പ്രത്യക്ഷനായപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ഉയർന്നു. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസ്ലിക്കയുടെ ചത്തുരത്തിൽ ബെസ്ലിക്കയ്ക്ക് അഭിമുഖമായി നിൽക്കുകയാണെങ്കിൽ അങ്കണത്തിന്റെ വലത്തുഭാഗത്തെ സ്തംഭാവലിക്ക് പിന്നിലായി കാണപ്പെടുന്ന അരമന കെട്ടിട സമുച്ചയത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള 10 ജാലകങ്ങളിൽ വലത്തുനിന്ന് 2-ാമത്തേതാണ് പാപ്പ ഞായറാഴ്ചകളിൽ ത്രികാല പ്രാർത്ഥന നയിക്കുന്നതിനായി പ്രത്യക്ഷപ്പെടുന്ന ജനൽ. ആ ജാലകത്തിങ്കൽ മന്ദസ്മിതത്തോടെ കൈകൾ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രത്യക്ഷനായ പാപ്പ ത്രികാല ജപം നയിക്കുന്നതിനു മുൻപ് വിശ്വാസികളെ സംബോധന ചെയ്തു. ഈ ഞായറാഴ്ച ലത്തീൻറീത്തിന്റെ ആരാധനാക്രമമനുസരിച്ച് ദിവ്യബലിമധ്യെ വായിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, അതായത് തന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു താൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല പ്രത്യുത പൂർത്തിയാക്കാനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഭാഗം ആയിരുന്നു പാപ്പായുടെ വിചിന്തനത്തിന് അവലംബം. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തന്റെ സന്ദേശം പാപ്പ ആരംഭിച്ചത് ഇപ്രകാരമാണ്.
കാരി ഫ്രത്തെല്ലി എ സൊരെല്ലെ ബോൺജോർനോ ഇൽ വഞ്ചെല്ലോ ദി ഓജി എ ട്രാട്ടോ ദൽ ഡിസ്കോർസോ ദെ ലാ മൊണ്ടാഗ്ന എ അഫ്രോണ്ട.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം. ഇന്നത്തെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ്. അത് നിയമം പൂർത്തീകരിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എപ്രകാരം ഞാൻ നിയമം നിറവേറ്റണം? അതിന് ഞാൻ എന്തു ചെയ്യണം? മോശയുടെ നിയമങ്ങളോട് ശരിയായ ഒരു സമീപനം പുലർത്താൻ തന്റെ ശ്രോതാക്കളെ സഹായിക്കാൻ യേശു അഭിലഷിക്കുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും ഉത്തരവാദിത്വത്തിലേക്കും നിയമത്തിന്റെ പാതയിലൂടെ നമ്മെ ആനയിക്കുന്ന ദൈവത്തോട് വിധേയത്വം പുലർത്താൻ ഉപദേശിച്ചുകൊണ്ടാണ് അവിടുന്ന് ഇത് ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഉപാധി എന്ന പോലെ നിയമം പാലിക്കണം. ഇത് നാം മറക്കരുത്. സ്വതന്ത്രനാകാൻ എന്നെ സഹായിക്കുന്ന, വികാരങ്ങളുടെയും പാപത്തിന്റെയും അടിമയാകാതിരിക്കാൻ എന്നെ സഹായിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഉപകരണം എന്ന പോലെ നിയമം ഞാൻ അനുസരിക്കണം. യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് നമുക്കോർക്കാം. മിനിഞ്ഞാന്ന് സിറിയയിൽ കൊടും തണുപ്പുമൂലം മരണമടഞ്ഞ ആ ബാലികയെ സ്മരിക്കാം. ദുര്യോഗങ്ങൾ നിരവധിയാണ്, ഒത്തിരിയേറെയാണ്. ഇത് വികാര വിക്ഷോഭത്തിന്റെ ഫലമാണ്.
Quella bambina morta di freddo in Siria l'altro ieri. Tante calamità, tante. Questo è frutto delle passioni. E la gente che fa la guerra,
യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നവർ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ്. അവർ നിയമം പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഒരുവൻ പ്രലോഭനങ്ങൾക്കും വികാരങ്ങൾക്കും അടിയറവ് പറയുമ്പോൾ അവൻ സ്വന്തം ജീവിതത്തിന്റെ യജമാനനും നായകനുമല്ല, പിന്നെയോ നിശ്ചയദാർഢ്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടെ ജീവിതത്തിന്റെ ചുക്കാൻ പിടിക്കാൻ അപ്രാപ്തനായിത്തീരുന്നു. 4 വൈരുദ്ധ്യങ്ങളടങ്ങിയ ഘടനയാണ് യേശുവിന്റെ പ്രഭാഷണത്തിനുള്ളത്. പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന സൂത്രവാക്യത്താലാണ് ഈ വൈരുദ്ധ്യങ്ങൾ ആവിഷ്കൃതമാകുന്നത്. ഈ വൈരുദ്ധ്യങ്ങൾ അനുദിന ജീവിതത്തിലെ അത്രയും തന്നെ അവസ്ഥകളെ, അതായത് കൊലപാതകം, വ്യഭിചാരം, വിവാഹമോചനം, ആണയിടൽ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ യേശു ഇല്ലാതാക്കുകയല്ല, മറിച്ച് ആ നിയമങ്ങളുടെ അഗാധമായ പൊരുൾ എന്തെന്ന് വിശദീകരിക്കുകയും ഏത് അരൂപിയോടുകൂടി ആയിരിക്കണം അവ പാലിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഔപചാരികമായ നിയമപാലനത്തിൽ നിന്ന് മാറി നിയമത്തെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യങ്ങളുടെയും തീരുമാനങ്ങളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും കേന്ദ്രമായ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമായി പാലിക്കുന്നതിന് അവിടുന്ന് പ്രചോദനം പകരുന്നു. ഹൃദയത്തിൽ നിന്നാണ് സൽപ്രവൃത്തികളും ദുഷ്ചെയ്തികളും പുറപ്പെടുന്നത്. ദൈവത്തിന്റെ നിയമം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരുവന് മനസ്സിലാകുന്നു, അയൽക്കാരനെ സ്നേഹിക്കാതിരുന്നാൽ അത് ഒരു പരിധിവരെ സ്വയം മരിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുകയാണെന്ന്. എന്തെന്നാൽ വിദ്വേഷവും മാത്സര്യവും ഭിന്നിപ്പും വ്യക്ത്യാന്തര ബന്ധങ്ങളുടെ അടിത്തറയായ സാഹോദര്യ ഉപവിയെ നിഹനിക്കുന്നു. ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള യുദ്ധങ്ങളുടെയും ജൽപ്പനങ്ങളുടെയും കാര്യത്തിലും അന്വർത്ഥമാണ്. കാരണം സംസാരശൈലിക്കും കൊല്ലാൻ കഴിയും. ആഗ്രഹങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടവയാണെന്ന് നിയമത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരുവനെ മനസ്സിലാകുന്നു. കാരണം ആഗ്രഹിക്കുന്നവയെല്ലാം കൈവശമാക്കാനാകില്ല. സ്വാർത്ഥപരവും സ്വന്തമാക്കാനുള്ള പ്രവണതയുള്ളതുമായ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത് നല്ലതല്ല. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഒരു ജീവിതശൈലി വർജിക്കണമെന്നും അതുപോലെ തന്നെ കള്ളസത്യം ചെയ്യരുതെന്ന വിലക്കിൽ നിന്ന് ഒരിക്കലും ആണയിടാതിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സകലരോടുമുള്ള സമ്പൂർണ്ണ ആത്മാർത്ഥതയുടെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് കടക്കണമെന്നും ഒരുവൻ ഗ്രഹിക്കുന്നു ദൈവത്തിന്റെ നിയമം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ. എന്നാൽ യേശുവിനറിയാം ഇത്രയും അഗാധമായും പൂർണമായും കൽപ്പനകൾ ജീവിക്കുക എളുപ്പമല്ല എന്ന്. അതുകൊണ്ടാണ് യേശു അവിടുത്തെ സ്നേഹം നമുക്ക് സഹായമായി നൽകുന്നത്. അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് നിയമം പൂർത്തിയാക്കാൻ മാത്രമല്ല അവിടുത്തെ അനുഗ്രഹം നമുക്ക് പ്രദാനം ചെയ്യാൻ കൂടിയാണ്. അങ്ങനെ നമുക്ക് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റാൻ സാധിക്കും. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. വാസ്തവത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം നമുക്കേകിയ ഈ അനുഗ്രഹം, സൗജന്യദാനം, കാത്തുസൂക്ഷിക്കലും അവിടുന്ന് നമ്മുടെ നേരെ നിരന്തരം നീട്ടുന്ന കരം ഗ്രഹിക്കലുമല്ലാതെ മറ്റൊന്നുമല്ല. നമ്മുടെ പരിശ്രമങ്ങളും അനിവാര്യ ദൌത്യങ്ങളും നന്മയും കാരുണ്യവും നിറഞ്ഞ അവിടുത്തെ അനുഗ്രഹത്താൽ താങ്ങി നിർത്തപ്പെടേണ്ടതിനാണ് ഇത്. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് നിർഗമിക്കുന്നതും അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നതുമായ സ്നേഹത്തിന്റെ സരണിയിൽ മുന്നേറാൻ അവിടുന്ന് ഇന്ന് നമ്മോടാവശ്യപ്പെടുന്നു. ക്രൈസ്തവർക്കടുത്ത് ജീവിതം നയിക്കുന്നതിന് പിഞ്ചൊല്ലേണ്ട പാത ഇതാണ്. യഥാർത്ഥ ആനന്ദത്തിലെത്തിച്ചേരുന്നതിനും നീതിയും സമാധാനവും എങ്ങും പരത്തുന്നതിനും തന്റെ പുത്രൻ കാട്ടിത്തന്ന വഴിയിലൂടെ ചരിക്കുന്നതിന് കന്യകാമറിയം നമ്മെ സഹായിക്കട്ടെ. ഈ വാക്കുകളിൽ തന്റെ സന്ദേശം ഉപസംഹരിച്ച പാപ്പ തുടർന്ന് കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
Sit nomen Domini benedictum.
Ex hoc nunc et usque in saeculum.
Aiuterium nostrum in nomine Domini.
Qui fecit caelum et terra.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
ആശീർവാദാനന്തരം ഫ്രാൻസിസ് പാപ്പ ത്രികാല പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട എല്ലാ വിഭാഗക്കാരെയും അഭിവാദ്യം ചെയ്തു. എല്ലാവർക്കും ശുഭഞായർ ആശംസിച്ച പാപ്പ തനിക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതെന്ന പതിവ് അഭ്യർത്ഥന നവീകരിച്ചു. തുടർന്ന് എല്ലാവർക്കും നല്ല ഉച്ചവിരുന്നു നേരുകയും വീണ്ടും കാണാം അരിവതേർച്ചി എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ പറയുകയും ചെയ്തുകൊണ്ട് പാപ്പ സുസ്മേരവദനായി കൈകൾ വീശി ജാലകത്തിങ്കിൽ നിന്ന് പിൻവാങ്ങി.
Buon pranzo e arrivederci.
ഈ പ്രക്ഷേപണത്തിൽ വാർത്തകൾക്കു ശേഷം നിങ്ങൾ ഇതുവരെ കേട്ടത് മാർപാപ്പ ഞായറാഴ്ചത്തെ ത്രികാല പ്രാർത്ഥനയ്ക്ക് മുൻപ് നൽകിയ സന്ദേശമാണ്. ഇനി ഒരു മരിയൻ ഗീതം.
വചനം
തൊട്ടു സുഖമാക്കും നാഥൻ എന്ന സംഗീതാൽബത്തിൽ നിന്നെടുത്തതാണ് ഈ ഗാനം. തോമസ് അന്തിക്കാടിന്റെ വരികൾക്ക് ബാബു കോരമംഗലത്ത് ഈണം നൽകിയിരിക്കുന്നു. ആലാപനം രാധിക തിലക്. ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.